ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മൌറിറ്റാനിയയിലെത്തും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 23-ാമത് നേതൃത്വ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുന്നു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്തു. സുരീന്ദർകുമാർ ചൌധരി ഉപമുഖ്യമന്ത്രി. ലോകത്തെ 46% ഡിജിറ്റൽ പണമിടപാടുകളും നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ഇന്ത്യ ന്യൂസിലാന്റ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴമൂലം വൈകുന്നു. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മൌറിറ്റാനിയയിലെത്തും. 3 ദിവസം നീണ്ട അൾജീരിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് രാഷ്ട്രപതി മൌറിറ്റാനിയയിലെത്തുന്നത്. മൌറിറ്റാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് ഗസൌനിയുമായി ശ്രീമതി മുർമു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. ഇൻഡോ അൾജീരിയൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി ചർച്ചകളിൽ അൾജീരിയൻ സന്ദർശനത്തിനിടെ ശ്രീമതി മുർമു പങ്കെടുത്തിരുന്നു. ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങളെ സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നാണ് നയതന്ത്ര വിലയിരുത്തൽ. ബ്രിക്സ് കൂട്ടായ്മയിൽ അൾജീരിയയുടെ അംഗത്വത്തിനുള്ള പിന്തുണയും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. സന്ദർശനത്തിന്റെ 3-ാം പാദത്തിൽ രാഷ്ട്രപതി നാളെ മലാവി സന്ദർശിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ രാഷ്ട്രപതിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ഏറെ ഗുണകരമാകും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 23-ാമത് നേതൃത്വ യോഗത്തിന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ പങ്കെടുക്കുന്നു. 9 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വ്യാപാര സാമ്പത്തിക കാര്യപരിപാടികൾക്ക് രൂപം നൽകുന്നതിനാണ് യോഗം ചേരുന്നത്. ഏക് പേട് മാക്കേ നാം പരിപാടിയുടെ ഭാഗമായി ശ്രീ എസ് ജയശങ്കർ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അങ്കണത്തിൽ ഇന്ന് വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ശ്രീനഗറിലെ ഷേർ ഇ കശ്മീർ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
ഐ ഒമർ അബ്ദുള്ള ഡു സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആസ് ബൈ ലോ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഐ വിൽ അപ്ഹോൾഡ് ദ സോവറനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ദാറ്റ് ഐ വിൽ ഫെയ്ത്ത്ഫുള്ളി ആൻഡ് കോൺഷ്യൻഷ്യസ്ലി discharge my duties as chief minister for the union territory of jammu and kashmir and that I will do right to all manner of people in accordance to the constitution and the law without fear or favor affection or ill will.
ജമ്മു കശ്മീർ ഉപമുഖ്യമന്ത്രിയായി സുരീന്ദർകുമാർ ചൌധരി സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, INDI സഖ്യ നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ സുരക്ഷാ സേനയുടെ സ്ഥാപക ദിനത്തിൽ സേനാംഗങ്ങൾക്ക് അഭിനന്ദനം നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അചഞ്ചലമായ അർപ്പണബോധത്തോടെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കുന്ന എല്ലാ NSG ഉദ്യോഗസ്ഥരെയും രാഷ്ട്രം ഒരേ സ്വരത്തിൽ അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭീഷണികളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാനുള്ള NSGയുടെ പ്രതിബദ്ധത പ്രശംസനീയമാണെന്നും ശ്രീ മോദി പറഞ്ഞു. 140 കോടി ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ വികസനമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഡിജിറ്റൽ പണമിടപാട്, UPI, ആധാർ തുടങ്ങിയവയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതായും ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2024 ഭാഗമായി സംഘടിപ്പിച്ച 6G സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
The Prime Minister's two imperatives while talking about a digital world, a digital India, are based on the fundamental premises of Sabka Saath, Sabka Vishwas, Sabka Vikas and Sabka Prayas. Translated into English, one earth, one family, one future, trust for all. And the best example of that, India's innovation in her resolve and in her march of digital India, first of all, are all inclusive for her 1.4 billion people.
ഓഗസ്റ്റിൽ മാത്രം 275 ബില്യൺ ഡോളറിന്റെ 150 കോടി പണമിടപാടുകൾ UPI സംവിധാനത്തിലൂടെ നടന്നു. ലോകത്തെ 46% ഡിജിറ്റൽ പണമിടപാടുകളും നടക്കുന്നത് ഇന്ത്യയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകളിൽ അധിഷ്ഠിതമായിട്ടാകണം ഡിജിറ്റൽ ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ടതെന്നും ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. മണിപ്പൂർ നിയമസഭയിലെ കുക്കിസോ മെയ്തി നാഗ വിഭാഗത്തിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത അംഗങ്ങൾ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അക്രമത്തിന്റെ പാതയിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും ഏകകണ്ഠമായി അഭ്യർത്ഥിക്കാൻ ചർച്ചയിൽ ധാരണയായതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവ് ശരിയായ രീതിയിൽ നടപ്പാക്കാത്തതിന് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളെ വിമർശിച്ച് സുപ്രീംകോടതി. ഹരിയാന സർക്കാരിനെതിരെ നടപടി സ്വീകരിക്കാൻ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷണർക്ക് ജസ്റ്റിസ് അഭി എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും വയനാട് പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നവംബർ 13-20 തീയതികളിൽ നടക്കും. കേരളത്തിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും അടുത്ത മാസം 13 ഉപതിരഞ്ഞെടുപ്പ് നടക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണൽ നവംബർ 23 നടക്കും. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിനാൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നവംബർ 13 നിന്നും മാറ്റണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചു. വയനാട് ലോക്സഭാ സീറ്റിൽ പ്രിയങ്കാ ഗാന്ധിയും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ രമ്യ ഹരിദാസും മത്സരിക്കും. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം 5 തുറക്കും. ശബരിമലയിലെയും മാളികപ്പുറത്തെയും പുതിയ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാമൊന്നായ നാളെ രാവിലെ നടക്കും. ശബരിമലയിലേക്ക് 25 മാളികപ്പുറത്തേക്ക് 15 പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ സംസ്കാരം നാളെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ കണ്ണൂരിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ഇന്ന് പുലർച്ചെയോടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. നാളെ പത്തനംതിട്ട കളക്ട്രേറ്റിലും വീട്ടിലും പൊതുദർശനമുണ്ടാകും. ADMന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യയ്ക്കെതിരെ നവീൻ ബാബുവിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവത്തിൽ തമിഴ്നാട്ടിലെ ചെന്നൈ തൂത്തുക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിലും പുതുച്ചേരിയിലും 2 അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ന്യൂസിലാന്റ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം വൈകുന്നു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 നിശ്ചയിച്ചിരുന്ന കളി മഴയെ തുടർന്ന് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പരമ്പരയിലെ 2 ടെസ്റ്റ് ഈ മാസം 24 മുതൽ 28 വരെ പൂനെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലും അവസാന ടെസ്റ്റ് നവംബർ 1 മുതൽ 5 വരെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലുമാണ് നടക്കുക. 3 ലക്ഷത്തിലേറെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഈ വർഷം ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്തതായി ശ്രീലങ്കൻ വിനോദസഞ്ചാര അതോറിറ്റി. 15 ലക്ഷം സഞ്ചാരികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഈ മാസം ഇതുവരെ ശ്രീലങ്ക സന്ദർശിച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ UK, റഷ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ഗസ മുനമ്പിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 11 പേരും തെക്കൻ ഗസയിലെ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 10 പേരും കൊല്ലപ്പെട്ടതായി പലസ്തീൻ അറിയിച്ചു. നുസാരാത്ത് ക്യാമ്പിൽ വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 5 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോക ഭക്ഷ്യദിനം. ആഗോള ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടാനാണ് ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. ഭക്ഷണത്തിനുള്ള അവകാശം മികച്ച ജീവിതത്തിനായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇന്നലെ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ലോക്സഭ MP ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് മൌറിറ്റാനിയയിലെത്തും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 23 നേതൃതല യോഗത്തിൽ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ പങ്കെടുക്കുന്നു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്തു. സുരീന്ദർ കുമാർ ചൌധരി ഉപമുഖ്യമന്ത്രി. ലോകത്തെ 46% ഡിജിറ്റൽ പണമിടപാടുകളും നടക്കുന്നത് ഇന്ത്യയിലാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. ഇന്ത്യ ന്യൂസിലാന്റ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.